അല്ലെങ്കിൽ നടക്കുമ്പോൾ ഒരു ദാഹിച്ചിട്ട് ഒരു ഗ്രാമക്കിണറിന്റെ അടുക്കലേക്ക് വരുന്നു. അവിടെ ഒരു നീഗ്രോ യുവതി വെള്ളം കോരിക്കൊണ്ടിരിക്കുകയാണ്. ഇവള് താൻ കൊണ്ടുവന്ന പാത്രങ്ങൾക്കൊക്കെ വെള്ളം നിറച്ചു. പിന്നീട് മടങ്ങിപ്പോകാൻ നേരത്ത് അടുത്തുള്ള കുറ്റിക്കാട്ടിൽ നിന്ന് ചെറിയൊരു ചില്ല ഒടിച്ചിട്ട് ഈ വെള്ളത്തിന് മുകളിലേക്ക് ഇട്ടു. ഈ മനുഷ്യൻ കൗതുകത്തോട് ചോദിച്ചു, എന്റെ ഇതിന് വല്ല ഔഷധമൂല്യമുണ്ടോ ഈ തടിക്കഷ്ടത്തിന്? അപ്പോൾ ഇവൾ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഒരു ഔഷധമൂല്യവുമില്ല, വെള്ളം തുളുമ്പിപ്പോകാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ ഇടുന്നതാണിത്. പെട്ടെന്ന് ഈ മനുഷ്യന്റെ മഞ്ഞഞ്ചിലേക്ക് മറ്റൊരു തടിക്കഷ്ണം ഓർമ്മ വന്നു, കുരിശെന്ന് പറയുന്ന തടിക്കഷ്ണം. ഇയാളിങ്ങനെ പറഞ്ഞു, എന്റെ ഹൃദയം ഇവളുടെ നിറഞ്ഞ പാത്രം പോലെ വിഷാദം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. എന്നാൽ ഇന്ന് തുളുമ്പാതിരിക്കാൻ വേണ്ടി ഞാൻ നിന്റെ കുരിശെന്ന് പറയുന്ന തടിക്കഷ്ണം എന്റെ നെഞ്ചിലേക്ക് ഇടുന്നു. എന്നാൽ ഇന്ന് തുളുമ്പാതിരിക്കാൻ വേണ്ടി ഞാൻ നിന്റെ കുരിശെന്ന് പറയുന്ന തടിക്കഷ്ണം എന്റെ നെഞ്ചിലേക്ക് ഇടുന്നു. പിന്നീട് ഈ മനുഷ്യൻ ഇതിനെക്കുറിച്ച് ഒരു കുഞ്ഞു പുസ്തകവും എഴുതിയിട്ടുണ്ട്. കുരിശിന്റെ വെളിപാടുകൾ മനുഷ്യനെ സൗഖ്യപ്പെടുത്തുന്നു. കുരിശിന്റെ പ്രകാശങ്ങൾ മനുഷ്യനെ സാന്ത്വനപ്പെടുത്തുന്നു. ഒരു പോളിഷ് വൈദ്യനുണ്ടായിരുന്നു, കോൺസൻട്രേഷൻ ക്യാമ്പിലേക്ക് തടവുകാരനായിട്ട് കൊണ്ടുവരപ്പെട്ട ഒരു മനുഷ്യൻ. ഈ മനുഷ്യനെ കൊണ്ട് വരുമ്പോൾ പട്ടാളക്കാർക്കൊരു തമാശ തോന്നി. അവർ ഈ മനുഷ്യനോട് പറഞ്ഞു, പുറത്ത് ഉപേക്ഷിക്കപ്പെട്ട ഒരു കെനലുണ്ട്, ഒരു പട്ടിക്കൂടുണ്ട്. അയാൾ അതിനകത്തേക്ക് കയറ്റി നിട്ട് ഈ വൈദ്യനോട് പറഞ്ഞു, ഇനിയൊന്ന് പട്ടിയെ കണക്ക് കുരക്കുക. ഈ മനുഷ്യൻ, ഈ വൈദികൻ പട്ടിയെ കണക്ക് കുരച്ചു. നാലുകാലിൽ നടക്കുക, നാലുകാലിൽ നടന്നു, സലാം കൊടുത്തു. പട്ടിയെ കണക്ക് കാണിക്കാവുന്ന മുഴുവൻ തമാശകളും കാട്ടിയിട്ട് പൊട്ടിച്ചിരിയോടുകൂടി ഇവർ ഈ മനുഷ്യനെ തങ്ങളുടെ നടപുറയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ഡയറി എഴുതുന്ന ശീലമുണ്ടായിരുന്നു ഈ മനുഷ്യന്. ഈ കോൺസെൻട്രേഷൻ ക്യാമ്പ് മുഴുവനായിട്ട് നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നീട് ഇവിടെ എത്തിയ ടൂറിസ്റ്റ് സംഘത്തിലെ ഒരു കൊച്ചുകുട്ടിക്ക് ഈ മനുഷ്യന്റെ ഡയറി കുറിപ്പുകൾ കിട്ടി. അതിൽ നിന്നാണ് നമ്മളിതൊക്കെ വായിക്കുക. പട്ടിയെ കണക്ക് കുരക്കുന്നുൾപ്പെടെയുള്ള ഈ മനുഷ്യൻ കടന്നുപോയ ദുരന്തങ്ങളുടെ ദിനങ്ങൾ, മുറിവുകളുടെ ആഴങ്ങൾ. എന്നാല് ഒന്നോ രണ്ടോ വരി കൊണ്ട് ഈ മനുഷ്യൻ തന്റെ ഡയറി കുറിപ്പുകൾ അവസാനിപ്പിക്കുന്നു. അതിങ്ങനെയാണ്, ഇന്നലെ രാത്രിയിൽ എനിക്കൊരു ദർശനമുണ്ടായി. ആ ദർശനത്തിൽ ഞാൻ ക്രിസ്തുവിന്റെ മുറിവുകളുടെ ആഴം കണ്ടു. പിന്നീട് എന്റെ മുറിവുകൾ എന്നെ കരയിപ്പിച്ചിട്ടില്ല. ഇന്നലെ രാത്രിയിൽ എനിക്ക് ദർശനമുണ്ടായി. ആ ദർശനത്തിൽ ഞാൻ ക്രിസ്തുവിന്റെ മുറിവുകളുടെ ആഴം കണ്ടു. പിന്നീട് എന്റെ മുറിവുകൾ എന്നെ കരയിപ്പിച്ചിട്ടില്ല. ഇന്നലെ രാത്രിയിൽ എനിക്ക് ദർശനമുണ്ടായി. ആ ദർശനത്തിൽ അവന്റെ കണ്ണീരിന്റെ ആഴം ഞാൻ കണ്ടു. പിന്നീട് ഞാൻ കരഞ്ഞിട്ടില്ല. ഇന്നലെ രാത്രിയിൽ എനിക്ക് ദർശനമുണ്ടായി. ആ ദർശനത്തിൽ ഞാൻ അവന്റെ കണ്ണീരിന്റെ ആഴം കണ്ടു. പിന്നീട് ഞാൻ കരഞ്ഞിട്ടില്ല. ഇവിടം കൊണ്ട് ഈ ഡയറി കുറിപ്പുകൾ അവസാനിക്കുന്നു. പിന്നീട് ഒന്നും ഈ മനുഷ്യൻ എഴുതിയിട്ടില്ല. ദുരന്തങ്ങളിലൂടെ കടന്നുപോയ മനുഷ്യന് കുരിശ് നൽകുന്ന പാഠം ഇതാണ്: നിന്റെ മുറിവുകളുടെ ആഴങ്ങളുടെ മുമ്പിൽ എന്റെ മുറിവുകൾ ഒന്നുമല്ല. നിന്റെ കണ്ണീരിന്റെ അഗാധകളുടെ മുമ്പിൽ ഞാൻ കരയുന്നില്ല എന്നുള്ള തിരിച്ചറിവ്. കുരിശ് എന്നും അങ്ങനെ വെളിപാടിന്റെയും സാന്ത്വനത്തിന്റെയും ഒക്കെ പുസ്തകമാകുന്നു. ബൈബിൾ നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട്. മാറായിലെ കയ്പ് നീരിനെ കുറിച്ച് മോശയും കൂട്ടരും കൂടി പോവുകയാണ്. ദാഹിച്ചു വരേണ്ട ജനത ആവശ്യപ്പെടുന്നു, എവിടെ ജലം? മോശ പ്രാർത്ഥിക്കുമ്പോൾ പാറക്കെട്ടിൽ നിന്ന് ജലം പുറത്തേക്ക് വരുന്നു. ജനക്കൂട്ടം ഓടിച്ചെന്നിട്ട് കൈക്കുമ്പള്ളി ജലം എടുത്ത് കുടിക്കുകയാണ്. പെട്ടെന്ന് ഇവർ കോപത്തോടെ വിളിച്ചു പറയുന്നു, കയ്പ്, ഈ ജലത്തിന് വല്ലാത്ത കയ്പ്. മോശ പിന്നെയും ആകാശങ്ങളിലേക്ക് കരങ്ങൾ ഉയർത്തി ചോദിച്ചു, ദൈവമേ, നീ പിന്നെയും എന്തിനാണ് ഈ കയ്പ് നീര് ഞങ്ങൾക്ക് തരിക? മോശക്കൊരു വെളിപാട് ലഭിക്കുന്നു. അടുത്തുള്ള വിഷച്ചില്ലയിൽ നിന്ന് ഒരു തടിക്കഷ്ണം എടുത്തിട്ട് ഈ സ്ട്രീമിലേക്ക്, ഈ ഉറവയിലേക്ക് ഇടുക. മോശ അങ്ങനെ ചെയ്യുന്നു. ആ നിമിഷത്തിൽ കയ്പ് നീര് മധുരമുള്ളതായി മാറി. മനുഷ്യന്റെ ദുഃഖങ്ങളുടെ മാറായിലെ കയ്പ് നീരിലേക്ക് ക്രിസ്തുവെന്ന് പറയുന്ന, ക്രിസ്തുവിന്റെ കുരിശെന്ന് പറയുന്ന തടിക്കഷ്ണം ഇടുമ്പോൾ ആ നിമിഷത്തിൽ ഇത് ഈ കയ്പ് നീര് മധുരമുള്ളതായിട്ട് മാറുന്നു. ക്രിസ്തു എല്ലാ മുറിവുകളെയും സൌഖ്യമാക്കുന്നുണ്ട്. മൂന്നാം ദിവസം ഉണങ്ങാത്ത ഒരു മുറിവുകളുമില്ല. പിന്നെ അവശേഷിക്കുന്നത് സ്കാറുകൾ മാത്രമാണ്. ഒരിക്കൽ ഇത്തരം മുറിവുകൾ നമ്മളെ ഉണ്ടായിരുന്ന ഓർമ്മിപ്പിക്കാൻ വേണ്ടി അവശേഷിപ്പിക്കുന്ന വടുക്കൾ മാത്രമാണ്. ദ സ്കാർസ് ഓഫ് റിഡംപ്ഷൻ, രക്ഷയുടെ വടുക്കൾ. ഭൂതകാലത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്കറിയാം ഞാൻ ഒരു മുറിവുകളും സൂക്ഷിക്കുന്നില്ല എന്ന്. പക്ഷേ ഞാൻ കുറെ വടുക്കൾ സൂക്ഷിക്കുന്നുണ്ട്. സ്കാർസ് ഓഫ് റിഡംപ്ഷൻ, ഒരിക്കൽ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായെന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി. എല്ലാ മുറിവുകളും മൂന്നാം ദിനം സൗഖ്യമാക്കുന്നുണ്ട്. കാലമാണ് ദൈവം ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ മീഡിയം. മൂന്നാം ദിനമെന്ന് പറയുന്നത് കാലത്തിന്റെ പ്രതീകമാണ്. കാലം സൗഖ്യമാക്കാത്ത ഒരു മുറിവുകളുമില്ല. പിന്നെ അവശേഷിക്കുന്നത് സ്കാർസ് ആണ്, സ്കാർസ് ഓഫ് റിഡംപ്ഷൻ. തുരങ്കത്തിലൂടെ കടന്നു പോകുന്ന ട്രെയിനെ കുറിച്ച് സങ്കല്പിക്കുക. ഈ ട്രെയിൻ തുരങ്കത്തിലേക്ക് കടക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് വല്ലാത്ത അന്ധകാരത്തിലേക്ക് വലിച്ചേറിയപ്പെടുന്ന അനുഭവം. കൊച്ചുകുട്ടികൾ ഉറക്കെ കരയുന്നു, വല്ലാത്ത ഭീതിയൊക്കെ നിങ്ങൾ ഗ്രസിക്കുന്നു. എന്നാൽ ഈ തുരങ്കം നീണ്ടുപോകുമ്പോൾ പിന്നീട് നിങ്ങൾ പതുക്കെ പതുക്കെ എല്ലാം കണ്ടു തുടങ്ങുന്നു. ഏതാണ്ട് ഈ തുരങ്കത്തിന് മുമ്പുണ്ടായിരുന്ന അതേ വ്യക്തി കൂടി നിങ്ങളെല്ലാം കണ്ടു തുടങ്ങുന്നു. ദുരന്താനുഭവങ്ങളിലേക്ക് വന്നു വീഴുമ്പോൾ സമാനമായൊരനുഭവമാണ് ലഭിക്കുക, തുരങ്കത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന അനുഭവം. പക്ഷേ കാലം നിങ്ങൾക്ക് എല്ലാം വ്യക്തമാക്കി തരുന്നു. നമുക്ക് ഇത് കുഞ്ഞു പ്രാർത്ഥനയ്ക്ക് ശേഷം മാത്രം മറ്റ് ചിന്തകളിലേക്ക് കടക്കുക. ഓർമ്മിക്കുക, ശത്രുക്കൾ നമുക്ക് നൽകുന്ന മുറിവുകളല്ല നമ്മളെ വേദനിപ്പിക്കുക. സ്വന്തം സുഹൃത്ത് നമ്മളെ അവഗണിച്ചിട്ടുണ്ടോ? സഖി നമ്മളെ അവഗണിച്ചിട്ടുണ്ടോ? കുഞ്ഞുങ്ങൾ വാത്സല്യം തരാതെ പോയിട്ടുണ്ടോ? അച്ഛൻ കരുതലില്ലാതെ പോയിട്ടുണ്ടോ? ഇങ്ങനെയുള്ള ചില അനുഭവങ്ങളൊക്കെയാണ് വാസ്തവത്തിൽ നമ്മൾ കനലായിട്ട് ഉള്ളിൽ കൊണ്ട് നടക്കുക. ശത്രുവാൽ മുറിവേൽക്കപ്പെടുക എന്നുള്ളത് സഹജമാണ്, പക്ഷെ മിത്രത്താലോ? ഒരു കവിതയിൽ പാടുന്നത് പോലെ, ശത്രുവാൽ ഇടം കണ്ണും മിത്രത്താൽ വലം കണ്ണും എടുത്തവന്റെ ഗതി എന്താണ്? അപ്പോൾ ഈ രാത്രിയിൽ മിത്രത്വങ്ങളാൽ, പ്രിയമുള്ളവരാൽ നമ്മളിൽ ഏൽപ്പിക്കപ്പെട്ട മുറിവുകളെ കുറിച്ചൊന്ന് ധ്യാനിക്കുക. എന്നിട്ട് ക്രിസ്തുവിന്റെ കുരിശിലേക്ക് വെറുതെ നോക്കിയിരുന്നു കൊണ്ട് നിങ്ങളുടെ മുറിവുകൾ അവന്റെ മുറിവുകൾ കാണാനായിട്ട് ശ്രമിക്കുക. അത് ഉറ്റവരുടെ മരണമായിരിക്കാം, ആരുടെയൊക്കെ തള്ളിപ്പറച്ചിലുകളായിരിക്കാം, തെറ്റിദ്ധാരണകളായിരിക്കാം. തെറ്റിദ്ധരിക്കപ്പെട്ട മനുഷ്യരെ അറിയുക, ഇവനെ കണക്ക് തെറ്റിദ്ധരിക്കപ്പെട്ട ആരുമില്ലെന്ന്. നന്മയുടെ എക്സ്ട്രീം പോയിലൂടെ കടന്നുപോയവനായിരുന്നു തിന്മയുടെ ബലിയാടാക്കി മാറ്റിയതെന്ന്. അപ്പോൾ മനുഷ്യൻ കടന്നു പോകുന്ന എല്ലാ ദുരന്തങ്ങളിലേക്കും കടന്നുപോയി ഇവന്റെ മുമ്പിലിരുന്നു കൊണ്ട് നിങ്ങളുടെ മനസ്സിനെ അലട്ടിയ ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു അനുഭവത്തെ ഒന്ന് റിക്കോൾ ചെയ്യാനായിട്ട് ഒന്ന് ശ്രമിക്കുക. എന്നിട്ട് സ്നേഹപൂർവ്വം അവനോട് സമർപ്പിക്കുക. എന്നോട് പ്രാർത്ഥിക്കുക. രക്ഷകനായ യേശുവേ, എന്റെ അമ്മയുടെ ഉദരത്തിൽ രൂപം കൊണ്ട നിമിഷം മുതൽ ഇന്നുവരെ എന്റെ മനസ്സിനേറ്റ എല്ലാ മുറിവുകളെയും സ്പർശിച്ച് സുഖപ്പെടുത്തി മാനസികമായ എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും എന്നെ നീ മോചിപ്പിക്കണമേ, എന്നെ നീ മോചിപ്പിക്കണമേ. റെസ്പോൺസ് ആയിട്ട് പറയേണ്ടത് രക്ഷകനായ യേശുവേ കടന്നു വരണമെന്നാണ്. മാതാപിതാക്കന്മാർ അവഗണിച്ചിരുന്ന എന്റെ ദിനങ്ങളിലേക്ക് രക്ഷകനായ യേശുവേ കടന്നു വരണമേ. സമാനമായ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അത് ഓർമ്മിക്കുക, ഇല്ലെങ്കിൽ അത്തരം അനുഭവങ്ങൾ കടന്നുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അധ്യാപകർ അവഗണിച്ചിരുന്ന എന്റെ ദിനങ്ങളിലേക്ക് രക്ഷകനായ യേശുവേ കടന്നു വരണമേ. കൂട്ടുകാർ ഒറ്റപ്പെടുത്തിയിരുന്ന എന്റെ ദിനങ്ങളിലേക്ക് യേശുവേ കടന്നു വരണമേ. ജീവിത പങ്കാളിയിൽ നിന്നും സ്നേഹം ലഭിക്കാതിരുന്ന എന്റെ അവസ്ഥയിലേക്ക് രക്ഷകനായ യേശുവേ കടന്നു വരണമേ. മക്കളിൽ നിന്ന് സ്നേഹം ലഭിക്കാതിരുന്ന എന്റെ അവസ്ഥയിലേക്ക് സഹോദരങ്ങളിൽ സ്നേഹം ലഭിക്കാതിരുന്ന എന്റെ അവസ്ഥയിലേക്ക് ആർക്കും എന്നെ വേണ്ട എന്ന തോന്നലിലേക്ക് അംഗീകാരം കിട്ടാതിരുന്ന അവസരങ്ങളിലേക്ക് എന്റെ മുൻകോപത്തിലേക്ക് എന്റെ പിടിവാശികളിലേക്ക് ക്ഷമിക്കാൻ സാധിക്കാത്ത എന്റെ അവസ്ഥയിലേക്ക് ക്ഷമ ചോദിക്കാൻ പറ്റാത്ത എന്റെ അവസ്ഥയിലേക്ക് എന്റെ അപകർഷതാബോധങ്ങളിലേക്ക് എന്റെ വേർപാടിന്റെ ദുഃഖത്തിലേക്ക്, ആകുല നിറഞ്ഞ എന്റെ കണ്ണുകളിലേക്ക്, എന്റെ വേദനിപ്പിക്കുന്ന ഓർമ്മകളിലേക്ക്, എന്റെ പരാജയങ്ങളിലേക്ക്, എന്റെ സാമ്പത്തിക തകർച്ചകളിലേക്ക്, എന്റെ നിരാശകളിലേക്ക്, എന്റെ ലക്ഷ്യബോധമില്ലായ്മയിലേക്ക്, എന്റെ ഭയങ്ങളിലേക്ക്, എന്റെ ഫോബിയകളിലേക്ക്, എന്റെ മരണഭയത്തിലേക്ക്, എന്റെ അമിതമായ ആസക്തികളിലേക്ക്, എന്റെ ശരീരത്തിന്റെ അഭിലാഷങ്ങളിലേക്ക്, എന്റെ അടിച്ചമർത്തപ്പെട്ട വികാരങ്ങളിലേക്ക്, എന്റെ ആകുലതകളിലേക്ക്, എന്റെ പ്രശ്നങ്ങളിലേക്ക്, പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, കടന്നു വരണമേ, എന്റെ ജീവിതത്തിൽ വന്നു നിറയണമേ. കർത്താവായ യേശുവേ, കടന്നു വരണമേ, എന്റെ ജീവിതത്തിൽ വന്നു നിറയണമേ. യേശുവേ, എന്നെ സുഖപ്പെടുത്തണമേ. യേശുവേ, എന്നെ സുഖപ്പെടുത്തണമേ. കർത്താവേ, അങ്ങനിൽ വന്നു നിറഞ്ഞ് എന്റെ മനസ്സിന്റെ ഭാരങ്ങൾ എടുത്തു കളയണമേ. കഴിഞ്ഞ കാലത്തെ എന്റെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ അവിടുന്ന് ഏറ്റെടുക്കണമേ. കഴിഞ്ഞ കാലത്തെ എന്റെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ അവിടുന്ന് ഏറ്റെടുക്കണമേ. കഴിഞ്ഞ കാലത്തെ എന്റെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ അവിടുന്ന് ഏറ്റെടുക്കണമേ. എന്റെ ശരീരത്തിന്റെ രോഗങ്ങളും മനസ്സിന്റെ ദുഃഖങ്ങളും ആത്മാവിന്റെ പാപക്കറകളും ഏറ്റെടുക്കണമേ. യേശുവേ, അങ്ങനെ പൂർണമായും പുതിയൊരു വ്യക്തിയാക്കി മാറ്റണമേ. യേശുവേ, അങ്ങനെ പൂർണമായും പുതിയൊരു വ്യക്തിയാക്കി മാറ്റണമേ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. മൂന്നാം ദിനം കാലം കൊണ്ട് കഴിച്ച് സൗഖ്യമാക്കാത്ത ഒരു മുറിവുകളുമില്ല എന്ന അറിവോടുകൂടി, ഒരു മുറിവുകളും എന്നെ അപരണം ഉൾപ്പെടുന്ന അനുഭവങ്ങളിലേക്ക് നീക്കില്ല എന്ന പ്രതിജ്ഞയോടുകൂടി, സ്നേഹപൂർവം പ്രാർത്ഥനാപൂർവം എഴുന്നേറ്റ് നിന്നിട്ട് നമുക്ക് മോചനം നൽകിയ ദൈവത്തിന്റെ മുമ്പിൽ നമുക്കൊരു ഗീതം ആലപിക്കാം. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നിന്ന് അധ്യായം രണ്ട്. ദൈവമായ കർത്താവ് മനുഷ്യനെ തോട്ടത്തിലാക്കി അവിടുന്ന് അവനോട് കൽപ്പിച്ചു, തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം ഭക്ഷിച്ചുകൊള്ളുക, എന്നാൽ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം നീ തിന്നരുത്, ദിനദിനം നീ മരിക്കുകയും ചെയ്യും. പ്രിയമുള്ളവരെ, പൗലോസ്ലിഹ ഒരിക്കൽ മാത്രമേ ഒരു കാര്യത്തിനു വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കുന്നുള്ളൂ. അത് മൂന്ന് വട്ടം കരഞ്ഞു പ്രാർത്ഥിക്കുന്നുണ്ട്. അതിങ്ങനെയാണ്, എന്റെ മനസ്സിൽ, എന്റെ ശരീരത്തിൽ, എന്റെ ഉടലിൽ ഒരു മുള്ളുണ്ട്, ഈ മുള്ളെടുത്തു മാറ്റണമെന്ന് ഞാൻ തമ്പുരാനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു. മൂന്നാം വട്ടം കരഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ അവനെന്നോട് പറഞ്ഞു, ഈ മുള്ള് അവിടെ ഇരുന്നു കൊള്ളട്ടെ, നിനക്ക് എന്റെ കൃപ മതി. ഈ മുള്ള് അവിടെ ഇരുന്നു കൊള്ളട്ടെ, നിനക്ക് എന്റെ കൃപ മതി.